ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
ആയിരത്തി തൊള്ളായിരത്തി 90s ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിൽ വലിയ മാറ്റം കൊണ്ടുവന്ന കാലമാണ്. 90s തുടക്കകാലത്ത് മൊബൈൽ ഫോണുകൾക്ക് ബിസിനസ് ഉപഭോക്താക്കൾ മാത്രമായിരുന്നു ആവശ്യക്കാർ. അതിന് പ്രധാന കാരണം അതിന്റെ ഉയർന്ന വില തന്നെയായിരുന്നു. എന്നാൽ 90s പകുതിയായപ്പോഴേക്കും മൊബൈൽ ഫോണുകളുടെ വില കുറഞ്ഞു. എന്നാൽ അത് ഇന്റർനെറ്റുമായി കണക്ട് ചെയ്യാൻ കഴിയുന്നതായിരുന്നില്ല, ക്യാമറ സംവിധാനം ഉള്ളതായിരുന്നില്ല. എന്നിട്ടും ആളുകൾക്ക് എവിടെയാണെങ്കിലും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കാൻ കഴിയുന്ന സംവിധാനം എന്ന നിലയ്ക്ക് വലിയ പ്രചാരം ലഭിച്ചു. 1994 നോക്കിയ 2110 മൊബൈൽ ഫോൺ വ്യാപകമായി വിറ്റഴിക്കപ്പെടുന്നത്. നോക്കിയയുടെ സവിശേഷമായ ആ റിംഗ്ടോണോടുകൂടിയ ചെറിയ ഫോണുകൾ ബഹുഭൂരിപക്ഷത്തിന്റെ ജീവിതത്തിന്റെയും ഭാഗമായി. ഗെയിമിംഗിന്റെ കാര്യത്തിലും 90s കുതിച്ചുചാട്ടത്തിന്റേതായിരുന്നു. 1970s തന്നെ പോങ് എന്ന ആദ്യത്തെ വീഡിയോ ഗെയിം അവതരിപ്പിക്കപ്പെട്ടിരുന്നു എങ്കിലും 90s ഒരു മാസ് മാർക്കറ്റിലേക്ക് ഇതിന്റെ വിപണനം നടന്നത്. കയ്യിൽ പിടിക്കാവുന്ന നിന്റെൻഡോ ഗെയിം ബോയ് കൺസോളുകൾ ലോകമൊട്ടാകെ കോടിക്കണക്കിന് വിറ്റുപോയി. പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ, Windows 95 എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊണ്ടുവന്ന സാധ്യതകൾ, ഡയലപ്പ് ഇന്റർനെറ്റ്, അങ്ങനെ 90s ചരിത്രം പരിശോധിച്ചാൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ വൻ കുതിച്ചുചാട്ടം കാണാം. ഇനി ഈ ഓഡിയോ ശ്രദ്ധിക്കൂ. 1990s ഭരതൻ സംവിധാനം ചെയ്ത ചിത്രത്തിലെ ഒരു രംഗമാണ്. 1980s പശ്ചാത്തലത്തിലാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. വാസ്തവത്തിൽ 1989 അമേരിക്കൻ ടെലിവിഷൻ മൂവി ദ റെസ്ക്യൂ ഓഫ് ജെസീക്ക മക്ലൂറിനെ ആസ്പദമാക്കിയാണ് ജോൺ ബോൾ ഈ ചിത്രത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്നത്. ചിത്രം മാളൂട്ടി, ജയറാമും ഉർവശിയും ബേബി ശ്യാമിലിയും പ്രധാന വേഷത്തിൽ അഭിനയിച്ച ചിത്രം.
എത്രയും പെട്ടെന്ന് കുട്ടിയെ പുറത്തെടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം. ഇപ്പൊ തന്നെ കുറെ അധിക നേരമായി വീഴുന്നുണ്ട്.
ഈ കുഴിയുടെ ആഴം എങ്ങനെയാ?
150 അടിയുണ്ട്.
150 അടിയോ?
അപ്പൊ കുഞ്ഞ്
വീഴ്ചക്കടിയിൽ ഭാഗത്തിന് എവിടെയോ സ്റ്റക്കായിരിക്കാം. ചെറിയൊരു അണക്കമുണ്ടായാൽ പോലും കുട്ടി
നമുക്ക് വല്ല കമ്പിയോ ഹൂക്കോ വെച്ച് പൊക്കിയെടുക്കാന്ന് വെച്ചാലോ?
അതൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി സാർ, അത് കൂടുതൽ അപകടം ഉണ്ടാക്കിയത്. കുഞ്ഞ് വീണ്ടും സ്ലിപ്പ് ചെയ്ത് താഴോട്ട് പോയി.
ഓഹോ, അങ്ങനെയാണെങ്കിൽ കുഞ്ഞ് ഇനിയും താഴോട്ട് സ്ലിപ്പ് ആകാതെ നോക്കണം.
എന്ന് വെച്ചാൽ
ആദ്യം കുഞ്ഞിരിക്കുന്നതിന് താഴെ ബ്ലോക്ക് ചെയ്യണം. സാർ, നമ്മുടെ ആ ചെറിയ ലാഡർ ഉപയോഗിച്ച് എങ്ങനെയും
അതെങ്ങനെ ഇത്ര ചെറിയ കുഴിക്കകത്ത്?
മാത്രമല്ല കുഞ്ഞിനകത്ത് സ്റ്റക്കായിരിക്കല്ലേ.
ഈ കുഴിയെ യാതൊരു കാരണവശാലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അതല്ലാതെ മറ്റെന്തെങ്കിലും മാർഗം?
സാർ, നമുക്ക് ഈ കുഴിയിൽ നിന്ന് അല്പം വിട്ടുമാറി സൈഡിൽ നിന്ന് മറ്റെങ്ങനെയെങ്കിലും
സൈഡിൽ എന്ത് ചെയ്യാൻ?
അല്ല, ആ പറഞ്ഞൊരു ചെറിയ കാര്യമുണ്ട്. ഈ കുഴിയെ ഡിസ്റ്റർബ് ചെയ്യാതെ മറ്റൊരു കുഴിയെടുത്ത് അതിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം.
അവിടെ ഒന്നും അടിവശം ബ്ലോക്ക് ചെയ്യാമല്ലോ.
അപ്പൊ 10-18 അടി ആഴത്തിൽ വലിയൊരു കുഴി വേണ്ടേ?
വേണം. 2-3 പേർക്ക് നിന്ന് പെരുമാറാനുള്ള വലിപ്പവും വേണം.
എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട സാർ. നമുക്ക്
5 മാളൂട്ടി തന്റെ നായ്ക്കുട്ടിയുമായി പന്ത് തട്ടി കളിക്കുന്നതിനിടെ വീടിനോട് ചേർന്ന പറമ്പിലെ കുഴൽക്കിണറിൽ വീഴുന്നതാണ് കഥ. മണിക്കൂറുകളെടുത്ത് കുട്ടിയെ പുറത്തെത്തിക്കുന്നതും അതിനുവേണ്ടി വരുന്ന മനുഷ്യാധ്വാനവും ബുദ്ധിയുമൊക്കെ അത്യന്തം സ്തോഭജനകമായി അവതരിപ്പിച്ച ചിത്രം. നേരത്തെ കേട്ട ഓഡിയോയിൽ രക്ഷാപ്രവർത്തകർ തമ്മിലുള്ള ചർച്ച ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ പറയുന്നത് 150 അടിയോളം താഴ്ചയുള്ള കുഴിയിൽ നിന്ന് കുട്ടിയെ പുറത്തെത്തിക്കാൻ സമാന്തരമായി മറ്റൊരു കുഴി കുഴിച്ച് അതിലൂടെ ഓപ്പറേറ്റ് ചെയ്യാം എന്നതാണ് ഉചിതമെന്ന്. ഇനി വേണം തുടക്കത്തിൽ പറഞ്ഞ 90s സാങ്കേതിക വിദ്യാ കുതിച്ചുചാട്ടത്തിന്റെ പ്രസക്തി ഓർമ്മിക്കാൻ. മാളൂട്ടി എന്ന ചിത്രം പുറത്തിറങ്ങുന്നത് 1990s. ചിത്രം സെറ്റ് ചെയ്തിരിക്കുന്നത് 1980s പശ്ചാത്തലത്തിൽ. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി നടുകാട്ടുപെട്ടിയിൽ 2 സുജിത്ത് കുഴൽക്കിണറിൽ വീണത് 2019 ഒക്ടോബർ 25. 80 മണിക്കൂറോളം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും കുട്ടിയെ രക്ഷിക്കാനായില്ല. മാളൂട്ടി സിനിമ പുറത്തിറങ്ങിയ കാലം മുതൽ സുജിത്ത് കുഴിയിൽ വീണ കാലം വരെ ഏതാണ്ട് 30 കാലയളവുണ്ട്. എന്നാൽ ഇക്കാലത്തിനിടയ്ക്ക് കുഴൽക്കിണറിൽ വീണുപോയവരെ രക്ഷിച്ചെടുക്കാനുള്ള സാങ്കേതികതയോ ആധുനിക സംവിധാനമോ കണ്ടുപിടിക്കാൻ ശാസ്ത്രത്തിന് കഴിയാത്തതാണോ അതോ ആവശ്യമില്ലെന്ന് കരുതിയിട്ടാണോ? ഇന്ത്യയിലാകെ 20 കുഴൽക്കിണറുകൾ ഉണ്ട് എന്നാണ് കണക്ക്. ഇതിൽ പലതും ഇപ്പോൾ ഉപേക്ഷിച്ച നിലയിലാണ്. എന്നുവച്ചാൽ തിരുച്ചിറപ്പള്ളിയിലെ 2 സുജിത്ത് വീണതുപോലെ ചെറിയ കുട്ടികൾ വീഴാൻ സാധ്യതയുള്ള കുഴൽക്കിണറുകൾ രാജ്യത്തിന്റെ പലയിടങ്ങളിലും ഉപേക്ഷിക്കപ്പെട്ട നിലയിലുണ്ട് എന്നർത്ഥം. നിയമപരമായും അല്ലാതെയും ഇന്ത്യയിൽ പല ഗ്രാമപ്രദേശങ്ങളിലും കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കുമായി ബോർവെല്ലും ട്യൂബ്വെല്ലും കുഴിച്ചിട്ടുണ്ട്. അതിൽ പലതും വെള്ളം ഊറ്റിയെടുത്ത ശേഷം ഉപേക്ഷിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തിരുച്ചിറപ്പള്ളിയിലെ 2 സുജിത്തിന്റെ മരണത്തോടെ കുഴൽക്കിണറിൽ വീണ് കുട്ടികൾക്ക് അത്യാഹിതം സംഭവിക്കുന്നത് അവസാനിക്കുമെന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. സുജിത്തിന്റെ അമ്മ കലൈമേരിയുടെ പ്രാർത്ഥനകൾക്കും ഫലമുണ്ടായില്ല. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ അവരുടെ ഒരു ചിത്രം പ്രചരിച്ചിരുന്നു. തയ്യൽ മെഷീനരികെ കുനിഞ്ഞിരുന്ന് തുണിസഞ്ചി നെയ്യുന്ന ചിത്രം. കോയമ്പത്തൂരിൽ നിന്ന് വന്ന സംഘം രക്ഷാപ്രവർത്തനത്തിന് ഒരു തുണിസഞ്ചി വേണമെന്ന് അവരോട് ആവശ്യപ്പെട്ടു. ഇത് കണ്ടെത്താനായി എല്ലാവരും ശ്രമിച്ചെങ്കിലും സമയം ഏറെ വൈകിയിരുന്നതിനാൽ തയ്യൽക്കാരെ ലഭിച്ചില്ല. പക്ഷെ കാര്യമറിഞ്ഞ കലൈമേരി തുണിയുമായി വീട്ടിലെ തയ്യൽ മെഷീൻ അരികിലേക്ക് ഓടുകയായിരുന്നു. കണ്ണീരുകൊണ്ട് കലങ്ങിയ കണ്ണുകൾ തുറന്നുപിടിക്കാൻ തത്രപ്പെട്ടെങ്കിലും ആ കൈകൾ വിറച്ചില്ല, തുണിസഞ്ചി നെയ്തു. ഈ ചിത്രമാണ് പിന്നീട് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തത്. അമ്മ എന്ന വാക്കിന്റെ അർത്ഥം മുഴുവൻ ഈ ചിത്രത്തിലുണ്ട് എന്നാണ് ആളുകൾ കുറിച്ചത്. ശരിയാണ്, കുട്ടികളുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കാൻ രക്ഷിതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്, ഒക്കെ ശരി തന്നെ. ഒരു നിമിഷത്തെ അശ്രദ്ധ മതി എല്ലാം തകിടമറിയാൻ. പക്ഷെ അതിനുമപ്പുറം ഇത്തരം കുഴികളെടുത്തിട്ട് മൂടാതെ പോകുന്നവർ മരണത്തെ വിളിച്ചു വരുത്തുകയാണ്. ഒരു കാര്യം കൂടിയുണ്ട്, ചന്ദ്രനെ കൈക്കുടന്നയിലെടുക്കാൻ കഴിയും വിധത്തിൽ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്നുവെന്ന് മസിലുപെരുക്കി പറയുമ്പോൾ ആലോചിക്കണം, വെറും 150 അടി താഴ്ചയിലേക്ക് നോക്കാൻ കഴിയാത്തത്ര മേലോട്ടാണോ കീഴോട്ടാണോ എന്ന്.